السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് അൽ-അർബഊൻ എന്ന ഓവിയയിലെ 42 ഹദീസുകളും അത് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില വശങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിനെതിരെ ഇസ്ലാമിൻ്റെ ശത്രുക്കളും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നവരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തമായി മറുപടി പറയാനും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് 42 ഹദീസുകൾ കഴിഞ്ഞു. അതാണ് അൽ അർബഊൻ നവവിയിൽ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ, ഇൻഷാഅള്ളാഹ് ഈ കിതാബ് നമ്മൾക്ക് കഴിഞ്ഞാൽ അതിനുശേഷം ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അതിന് ചേർത്തിരിക്കുന്ന 8 ഹദീസുകളും നമ്മൾക്ക് വായിക്കാം. അതും വളരെ പ്രധാനപ്പെട്ട ചില ഹദീസുകളാണ്. അതുകൊണ്ട് ഇൻഷാഅള്ളാഹ് ഇനി വരുന്ന ആഴ്ചകളിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ചേർത്തിരിക്കുന്ന 8 ഹദീസുകളുടെ പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങൾ നമ്മൾക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ പറയുവാനും കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും തൗഫീഖ് നൽകട്ടെ. പിന്നെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ, ഈ കിതാബ് എന്ന് പറയുന്നത്, അൽ അർബഊൻ നവവി എന്ന് പറയുന്ന കിതാബ്, ഇമാം നവവി അല്ല യഥാർത്ഥത്തിൽ ആ ഹദീസുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. മറിച്ച് ഇമാം അബ്നു സലാഹ് അഷ്ഹർസൂരി റഹിമഹുല്ലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മജ്ലിസ് ഈ ഹദീസുകൾ പഠിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചത്. അങ്ങനെ ഏകദേശം 26 ഹദീസുകൾ ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ല പഠിപ്പിച്ചു. 26 ഹദീസുകൾ ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ല പഠിപ്പിച്ചു. അത് അൽ അഹാദീസ് ഉൽ കുല്ലിയ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അൽ അഹാദീസ് അൽ കുല്ലിയ എന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഹദീസുകൾ എന്ന പേരിലാണ് ഈ 26 ഹദീസുകൾ അറിയപ്പെട്ടത്. അതിനെ സംബന്ധിച്ച് ഇമാം നവവി തന്നെ അദ്ദേഹത്തിന്റെ ബുസ്താനുൽ ആരിഫീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിലും അതിനെ സംബന്ധിച്ച് പറയുന്നതായി കാണാം. ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ല 26 ഹദീസ് വളരെ പ്രധാനപ്പെട്ട അൽ അഹാദീസ് ഉൽ കുല്ലിയ എന്ന പേരിൽ, അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെട്ട 26 ഹദീസുകൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിന്റെ കൂടെ വേറെ ചില ഹദീസുകൾ ചേർത്തിട്ട് 42 ഹദീസാക്കി മാറ്റുന്നത്. ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ല ചേർത്തിരിക്കുന്ന 26 ഹദീസിന്റെ കൂടെ ഏകദേശം 16 ഹദീസുകൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചേർക്കുകയും അങ്ങനെ മൊത്തത്തിൽ 42 ഹദീസുകളാക്കി തീർക്കുകയും ചെയ്തു. 42 ഹദീസുകളാക്കി തീർക്കുകയും ചെയ്തു. അതാണ് ഇന്ന് അൽ അർബഊന നവവിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കിതാബിന്റെ യഥാർത്ഥ പേര് അൽ അർബഈൻ ഫീ മബാനിൽ ഇസ്ലാം വ ഖവാഇദുൽ അഹ്കാം എന്നാണ്. അൽ അർബഈൻ ഫീ മബാനിൽ ഇസ്ലാം വ ഖവാഇദുൽ അഹ്കാം. അൽ അർബഊന നവവിയയിലെ എണ്ണം, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വെച്ചിരിക്കുന്ന എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ 42 പക്ഷേ അതിൽ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ 43. അതിൽ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ 43. കാരണം അൽ അർബഊൻ നവവിയിൽ 27 ഹദീസായിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നതിൽ 2 ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ എണ്ണത്തിന്റെ താഴെയും ഇമാം നവവി ഒരു ഹദീസാണ് കൊണ്ടുവന്നതെങ്കിൽ 27 ഹദീസിൽ, അല്ലെങ്കിൽ 27 ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 2 ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് നവാസ് ബിൻ സമാനിന്റെയും 2 വാബിസത്ത് ബിൻ മഅബദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹുമ ഈ 2 സ്വഹാബികളുടെയും ഹദീസ് കൊണ്ടുവന്നതായി നമ്മൾക്ക് കാണാം. എന്നിരുന്നാലും ഈ ഹദീസുകൾ അടിസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 26 ഹദീസ് ഇബ്നു സലാഹ് അൽ ഹദീസുൽ കുല്ലിയ എന്ന പേരിൽ കൊണ്ടുവന്നു. അതിന്റെ കൂടെ 16 ഹദീസുകൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചേർത്തു. അൽ അർബഊൻ നവവിയ എന്ന പേരിൽ അറിയപ്പെട്ടു. അൽ അർബഈൻ ഫീ മബാനിൽ ഇസ്ലാം വ ഖവാഇദുൽ അഹ്കാം എന്ന കിതാബ് അൽ അർബഊന നവവിയ എന്ന പേരിൽ അറിയപ്പെട്ടു. അതിനുശേഷമാണ് ഹാഫിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമുള്ള വരികയും അതിന്റെ കൂടെ 8 ഹദീസുകൾ ചേർക്കുകയും എന്നിട്ട് 50 ചെയ്തു. ഇബ്നു സലാഹിൻ 26, അതിനുശേഷം 16 ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതിനുശേഷം ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അതിന്റെ കൂടെ 8 ഹദീസുകൾ ചേർക്കുകയും അങ്ങനെ ആ മൊത്തത്തിലുള്ള 50 ഹദീസുകൾ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിൽ ഷർഹ് ചെയ്യുകയും ചെയ്തു, വിശദീകരിക്കുകയും ചെയ്തു. ഇതാണ് ആ കിതാബിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ ഹദീസുകൾ ചേർത്തത്? അതിന്റെ പ്രധാന ഒരു കാരണം, ഇമാം നോവി റഹ്മത്തുല്ലാഹി അലൈഹി എഴുതിയിരിക്കുന്ന കിതാബുകൾ വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞു, ഇമാം നോവി ഈ ഹദീസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു, ഇമാം നോവി ഇന്ന ഇന്ന ഹദീസുകൾ കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ചില ഉലമാക്കൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു. അതായിരുന്നു ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഇതിന്റെ കൂടെ 8 ഹദീസുകൾ ചേർക്കാനുള്ള പ്രധാന കാരണം. ഉദാഹരണത്തിന്, ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ചേർത്തിരിക്കുന്ന ഒന്നാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, അൽഹഖുൽ ഫറായിള ബി അഹ്ലിഹ എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസ് ചേർക്കാനുള്ള കാരണം, അല്ലാമ തൂഫി റഹിമഹുല്ലാ അദ്ദേഹം അർബഉൻ നവിയെ ഷർഹ് ചെയ്തപ്പോൾ ഈ ഹദീസ് കൂടി ഇമാം നവി കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു, അതും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് എന്ന് അല്ലാമ തൂഫി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി ഈ ഹദീസ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പൊ എന്തിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹദീസിന്റെ തുടക്കം ഇബ്നു സലാഹ് ആണെങ്കിൽ അതിനുശേഷം അതിൽ ചേർത്തത് ഇമാം നവവിയാണ്, അതിനുശേഷം അതിൽ പൂർത്തീകരിച്ചത് ഇബ്നു റജബാണ്. ഇബ്നു റജബ് പൂർത്തീകരിക്കാനുള്ള കാരണം, അല്ലാമ തൂഫിയെ പോലുള്ള പണ്ഡിതന്മാർ ഇന്ന് ഇന്ന് ഹദീസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതാണ് പൊതുവെ ഉലമാക്കൾ പറയുന്നത്, അൽഇൽമു റഹിമുൻ ബൈന അഹ്ലി, അൽഇൽമു റഹിമുൻ ബൈന അഹ്ലിഹി. ഇൽമ എന്ന് പറയുന്നത് അതിന്റെ ആൾക്കാർക്കിടയിൽ ഒരു കുടുംബ ബന്ധമാണ്, അതിന്റെ ആൾക്കാർക്കിടയിൽ ഒരു കുടുംബ ബന്ധമാണ്. കാരണം എന്താ, ഇബ്നു സലാഹ് റഹിമുള്ള വന്നിട്ട് 26 ഹദീസുകൾ പറഞ്ഞു, അത് പോരാ, അതിന്റെ കൂടെ ഇനിയും ചേർക്കണം, എന്നാൽ അതിന്റെ പൂർണ്ണത ലഭിക്കൂ എന്നുള്ള ആശയം ഇമാം നവവി റഹിമുള്ള ഉൾക്കൊണ്ടു. അങ്ങനെ ഇമാം നവവി അത് ഹദീസുകൾ അധികരിപ്പിച്ചു. അതിൽ അതിനുശേഷം ചില ഉലമാക്കൾ വന്നിട്ട് അഭിപ്രായം പ്രകടിപ്പിച്ചു, ഇന്ന് ഇന്ന് ഹദീസുകൾ കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയാവുമായിരുന്നു. അങ്ങനെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അതിന്റെ കൂടെ 8 ഹദീസുകൾ ചേർത്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇൽമു എന്നുള്ളത് പരസ്പരം ഉലമാക്കൾക്കുള്ളൊരു ബന്ധമാണ്, ഉലമാക്കൾക്കുള്ള ഒരു ബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ആ കിതാബിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾക്ക് ഹദീസ് വായിക്കാം. നമ്മളുടെ ക്രമമനുസരിച്ച് 43 ഹദീസ് الزيادة الرجبية إليه ونعمة حديث عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وآله وصحبه وسلم ألحق الفرائض بأهلها فما أبقت الفرائض فلأولى رجل ذكر خرجه البخاري ومسلم رحمهما الله. ഇതിലെ പ്രിയപ്പെട്ടവരെ, 43 ഹദീസ് അല്ലെങ്കിൽ അസ്സിയാദത്തുർ റജബിയയിലെ 1 ഹദീസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതാണ്. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾക്കത് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്നു അബ്ബാസിന് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്ന 1000 ഹദീസുകൾ റിവായത്ത് ചെയ്തിരിക്കുന്ന 7 സ്വഹാബികളാണ്. അതിലൊരാളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തുർജുമാനുൽ ഖുർആൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു ധാരാളം ഇൽമ് നൽകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്ന് ഖുർആനിന്റെ വിഷയത്തിൽ ഇൽമ് അധികരിപ്പിച്ചു നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ആശയം പറയുന്നതിന് മുമ്പ്, ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു റജബ് പറഞ്ഞത് എന്താണ്? ഖറജഹുൽ ബുഖാരിയു മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സാഹചര്യത്തിൽ എന്ത് പറയായിരുന്നു? മുത്തഫഖുൻ അലൈഹി എന്ന് പറയാമായിരുന്നു, മുത്തഫഖുൻ അലൈഹി എന്ന് പറയാമായിരുന്നു. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ഇവിടെ മുത്തഫഖുൻ അലൈഹി എന്ന് പറയാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇബ്നു റജബ് പറയാതിരുന്നത്? വായിക്കുന്ന ആൾക്കാർക്ക് അത്രയും അധികം വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ മുത്തഫഖുൻ അലൈഹി എന്ന പ്രയോഗം അറിയാത്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് ആകെ സംശയമാകും. മുത്തഫഖുൻ അലൈഹി എന്ന പ്രയോഗം അറിയാത്തവരാണെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാകും. എന്താണ് മുത്തഫഖുൻ അലൈഹി കൊണ്ടുള്ള ഉദ്ദേശം? ഖറജഹുൽ ബുഖാരി വ മുസ്ലിം എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഉലമാക്കൾ ഈ ഉമ്മത്തിനോട് കാണിക്കുന്ന നസീഹത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും പ്രയാസമുണ്ടാവാൻ പാടില്ല. അവർക്ക് വിഷയങ്ങളൊക്കെ യഥാവിധി മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ഉലമാക്കൾ അതുകൊണ്ട് ഇടപെട്ടിരുന്നത്. ആ ഒരു രീതി നമ്മളും സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആൾക്കാർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കണം. അതല്ലാതെ ആൾക്കാർക്ക് എന്റെ സംസാരം മനസ്സിലാവരുത്, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ സംബന്ധിച്ച് വലിയ സാഹിത്യം അറിയുന്ന ആളാണെന്ന് പറയണം, അതേപോലെ തന്നെ വാക്കസർത്തുകൾ കാണിക്കുന്ന ആളാണെന്ന് പറയണം, ആ രീതി ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതികൾ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഒരിക്കലും അക്ഷരങ്ങൾ കൊണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ആളായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറിച്ച് ജീവിച്ചു കാണിച്ചു തന്നു ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പാകമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. പ്രവാചകന്റെ വിശാലമായ ഖുതുബകൾ നമ്മൾക്കധികം കാണാൻ വേണ്ടി സാധ്യമല്ല. ഹജ്ജത്തുൽ വിദാഇനൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഖുതുബ നടത്തിയത്. അത് തന്നെ വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇനി നമ്മൾക്ക് ഹദീസിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഹദീസ് ഉൾക്കൊള്ളുന്നത്, രണ്ട് കാര്യങ്ങൾ, ഫറായിലുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫറായിൽ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. ഫറായിലിന് രണ്ടർത്ഥം ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ അർബഉ നവിയിൽ കഴിഞ്ഞ പഠിച്ച ഒരു ഹദീസാണ് ഇന്നല്ലാഹു ഫറള അലൈക്കും ഫറായിൽ ഫലാ തുളയ്യൂഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വാജിബാക്കിയിട്ടുണ്ട്, ചില നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഫറായിദ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എല്ലാ ഫർള് കാര്യങ്ങളും, ഫർള് നമസ്കാരങ്ങൾ, ഫർള് നോമ്പ്, ഫർളായ ഹജ്ജ്, സകാത്ത്, അതേപോലെ തന്നെ മാതാപിതാക്കളോടൊരു അനുസരണ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ അതിൽ ഉൾപ്പെടും. രണ്ടാമത്തെ ഉപയോഗം എന്താണ് ഫറായിദ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം? രണ്ടാമത്തെ ഫറായിദ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം അനന്തരവകാശ നിയമത്തിന് എന്ത് പറയും? ഫറായിദ് എന്ന് പറയും. ഇൽമുൽ ഫറായിദ് എന്ന് പറഞ്ഞാൽ അനന്തരവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട ഇൽമിനാണ് ഇൽമുൽ ഫറായിദ് എന്ന് പറയുക. അനന്തരവകാശവുമായി ബന്ധപ്പെട്ട ഇൽമിനാണ് ഇൽമുൽ ഫറായിദ് എന്ന് പറയുക. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അവന്റെ കുടുംബക്കാർക്ക് കിട്ടുന്ന ഓഹരിയെ സംബന്ധിച്ച് നിശ്ചിതമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഫറായിദ് എന്ന് പറയുക. ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ കുടുംബക്കാരിൽ ചില ആൾക്കാരൊക്കെ അയാളുടെ സ്വത്തിന് അർഹരാണ്. അവർക്ക് എത്ര എത്ര കിട്ടും നിശ്ചയിക്കപ്പെട്ട് നമ്മൾക്ക് പറഞ്ഞു തന്ന കണക്കിനാണ് എന്ത് പറയുക? ഫരീള അല്ലെങ്കിൽ ഫറായിദ് എന്ന് പറയുക. അന്നസീബുൽ മുഖദ്ദർ എന്ന് പറയും. അന്നസീബുൽ മുഖദ്ദർ, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓഹരി. അത് നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ മൂന്നിൽ ഒരു ഭാഗം അല്ലെങ്കിൽ നേരെ പകുതി, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മോട് കൽപ്പിക്കുന്നത് എന്താണ്? അൽഹഖുൽ ഫറായിള ബി അഹ്ലിഹ. അൽഹഖുൽ ഫറായിള ബി അഹ്ലിഹ എന്ന് പറഞ്ഞാൽ അഅതു കുല്ലദീ ഹഖ്ഖിൻ, അതായത് അൽഹഖുൽ ഫറായിള ബി അഹ്ലിഹ എന്ന് പറഞ്ഞാൽ അഅതു കുല്ലദീ ഹഖ്ഖിൻ ഫറദല്ലാഹു മീറാസഹു മാ ഫറദഹുല്ലാഹ്. ഓരോരുത്തർക്കും എന്താണ് കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? യഥാവിധി കൊടുക്കുക. ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ ഇന്ന ഇന്ന ആൾക്ക് ഇന്ന ഇന്നത് കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വ്യക്തമായിട്ട് ഇന്ന ഇന്നത് നിങ്ങൾ കൊടുക്കണം. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കൊടുക്കുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ കൽപ്പിക്കുന്നത്, അൽഹഖുൽ ഫറായിള ബി അഹ്ലിഹ. ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ അനന്തരവകാശ സ്വത്തുക്കൾ അള്ളാഹു പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. അതാണ് ഈ ഹദീസിന്റെ ഒന്നാം ഭാഗം ഉൾക്കൊള്ളുന്ന ആശയം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യൂസ്വീകും അള്ളാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വസ്വിയത്ത് ചെയ്യുന്നു, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പെണ്ണിന്റെ ഓഹരി ആണിന് കിട്ടും. ഒരു ഉപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഉപ്പയുടെ ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ, ആ ഉപ്പാക്ക് ഉദാഹരണത്തിന് ഒരു ആണും രണ്ട് പെൺമക്കളാണെങ്കിൽ, രണ്ട് പെൺമക്കൾ കിട്ടുന്ന ഓഹരി ഒരാണിന് മാത്രം കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നിശ്ചയിച്ചിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സമ്പത്തിന്റെ പകുതി സഹോദരിക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട്, അതേപോലെ തന്നെ മകൾക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട്, അതേപോലെ തന്നെ എട്ടിൽ ഒരു ഭാഗം ഭാര്യയ്ക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട്, നാലിൽ ഒരു ഭാഗം കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ഇന്നാക്ക് ഇന്ന് ഇന്നത് കൊടുക്കണം, അത് കുറച്ച് വിശാലമായ ഇൽമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? അൽഹഖുൽ ഫറായിള ബി അഹ്ലിഹ, എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് നൽകാൻ വേണ്ടി പറഞ്ഞത് അത് നിങ്ങൾ നിശ്ചയമായും നിർബന്ധമായും നൽകുക. ചില നാട്ടിലൊക്കെ എന്ത് നടക്കാറുണ്ട്, ഒരു ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾ ഒരാണും രണ്ട് പെണ്ണും ആണെങ്കിൽ ഒരേപോലെ നൽകും, ഒരേപോലെ നൽകും. ഉദാഹരണത്തിന് 9000 രൂപ ഉണ്ടെങ്കിൽ 3000 3000 3000 വെച്ച് നൽകും. അത് തെറ്റാണ്, അങ്ങനെ നൽകാൻ പാടില്ല, അങ്ങനെ നൽകാൻ പാടില്ല. അവിടെ രണ്ട് പെണ്ണിന് ലഭിക്കുന്ന ഓഹരി ഒരു ആണിന് ലഭിക്കണം, രണ്ട് പെണ്ണിന് ലഭിക്കുന്ന ഓഹരി ഒരാണിന് ലഭിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് 9000 രൂപയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9000 രൂപയാണെങ്കിൽ അത് നാലായിട്ട് തിരിക്കണം, അത് നാലായിട്ട് തിരിക്കണം. എന്നിട്ട് രണ്ട് ഓഹരി ആണിനും ബാക്കിയുള്ള ഓരോ ഓഹരികൾ പെണ്ണിനും കൊടുക്കണം. കാരണം ഒരു പെണ്ണിന് കിട്ടുന്നതിന്റെ ഇരട്ടി ആണിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല വാജിബാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ചിന്തിച്ചാൽ അതിന്റെ ഹിക്മത്ത് നമ്മൾക്ക് മനസ്സിലാകും. ആണിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ആവശ്യമുണ്ട്. കാരണം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ വേറൊരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഉപ്പയിൽ നിന്ന് ലഭിക്കും. ഈ പറഞ്ഞതുപോലെ ആണിന് രണ്ടിരട്ടി ലഭിക്കണം എന്ന് പറയുന്ന ഓഹരി അയാൾക്ക് അയാളുടെ വാപ്പയിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഓഹരിയുണ്ട്, അതെന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായും കൊടുക്കുക. അതാണ് ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽഹഖുൽ ഫറായിള ബി അഹ്ലിഹ, എങ്ങനെയാണോ കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് അതേപോലെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമാ അബഖത്തുൽ ഫറായിളു ഫലി ഔലാ റജുലിൻ ദക്കരിൻ, ഫമാ അബഖത്തുൽ ഫറായിളു ഫലി ഔലാ റജുലിൻ ദക്കരിൻ. ഇനി അനന്തരാവകാശം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്നിരിക്കുന്ന അനന്തരാവകാശം കൊടുത്തു കഴിഞ്ഞു, അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്ന രീതിയിൽ അനന്തരാവകാശം കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ടിൽ ഒരു ഭാഗം കൊടുത്തു, നാലിൽ ഒരു ഭാഗം നമ്മൾ കൊടുത്തു, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് സമ്പത്ത് ബാക്കിയുണ്ട്. ഒരു വ്യക്തി മരിച്ചു, അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, അയാളുടെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പാക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, പക്ഷെ എന്നിട്ടും സമ്പത്ത് അവിടെ ബാക്കിയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലി ഔല റജുലിൻ ദക്കരിൻ, പിന്നെ ആ മയ്യത്തിനോട് അടുത്തിരിക്കുന്ന, മയ്യത്തിനോട് ഏറ്റവും അധികം അടുത്തിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് ലഭിക്കുക. നിശ്ചയിക്കപ്പെട്ട ഓഹരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമ്പത്ത് ബാക്കിയായിട്ടുണ്ടെങ്കിൽ ആ മയ്യത്തിനോട് കൂടുതൽ ബന്ധമുള്ള ആരാണോ അവർക്കാണ് അത് ലഭിക്കുക. അതിന്റെ തർത്തീവ് എങ്ങനെയാണ്? ഉലമാക്കൾ പറയുന്നത് പോലെ, ബുനുവത്തുൻ ഉബുവത്തുൻ ഉഹുവ ഉമൂമത്തുൻ വദുൽവല അത്തതിമ്മ. ആദ്യമായിട്ട് നോക്കുക, മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് ബാക്കിയുള്ള സമ്പത്ത് മൊത്തം പോകും. ഇനി മക്കളില്ല, അങ്ങനെയാണെങ്കിൽ ഉപ്പാക്ക് ബാക്കിയുള്ള സമ്പത്ത് മൊത്തം പോകും. ഇനി ഉപ്പയും ഇല്ല, അങ്ങനെയാണെങ്കിൽ സഹോദരന്മാർക്ക് ബാക്കിയുള്ള സമ്പത്ത് പോകും. ഇതെപ്പോഴാണ്? നിശ്ചയിക്കപ്പെട്ട ഓഹരി നൽകിയതിനു ശേഷം സമ്പത്ത് ബാക്കി വന്നാൽ, നിശ്ചയിക്കപ്പെട്ട ഓഹരി നൽകിയതിനു ശേഷം സമ്പത്ത് ബാക്കി വന്നാൽ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മക്കൾക്ക് മൊത്തത്തിൽ കൊടുക്കണം, അല്ലെങ്കിൽ പിതാക്കന്മാർക്ക് കൊടുക്കണം, അതുമല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കണം, അതുമല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരന്മാർക്ക് കൊടുക്കണം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനന്തരാവകാശം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്ന എന്താ, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന അനന്തരാവകാശമുണ്ട്, അത് നിങ്ങൾ അതുപോലെ കൊടുക്കുക, അത് നിങ്ങൾ അതുപോലെ കൊടുക്കുക. ഒരു കാരണവശാലും നിങ്ങൾ പാഴാക്കാൻ പാടില്ല, അതിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ കടത്തി കൂട്ടാൻ പാടില്ല. അള്ളാഹു എന്താണോ പറഞ്ഞത് അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് സമ്പത്തിൽ വലുതും ബാക്കി വന്നാൽ മയ്യത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും അടുത്ത കുടുംബക്കാരാണോ, അത് ഞാനീ പറഞ്ഞ തർത്തീബിലാണ്, മോന് വാപ്പ സഹോദരന്മാർ ഉപ്പയുടെ സഹോദരന്മാർ ആ തർത്തീബിലാണ്. അതല്ലാതെ ജീവിതത്തിൽ ആ മയ്യത്തുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളാരെന്നല്ല നോക്കാം, ജീവിതത്തിൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ആരാണ് എന്നല്ല, മറിച്ച് ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ ആ മയ്യത്തുമായിട്ടുള്ള ബന്ധം ആർക്കാണ് അധികം കൂടുതൽ, അയാൾക്കാണ് ബാക്കിയുള്ള സമ്പത്ത് ലഭിക്കുക. ഇതിനാൽ ഇങ്ങനെ വിശദീകരിച്ച് പറയാനുള്ള കാരണം, പലർക്കും അനന്തരാവകാശത്തിന്റെ മസലകൾ അറിയില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അസ്വബ എന്ന് പറയുക, അസ്വബ എന്നാണ് പറയുക. നിശ്ചയിക്കപ്പെട്ട ആൾക്കാർക്ക് അസ്ഹാബുൽ ഫുറൂദ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു ഓഹരി ലഭിക്കും, നിർബന്ധമായിട്ടും അവർക്ക് ആ നിശ്ചയിക്കപ്പെട്ട ഓഹരി ലഭിക്കുക തന്നെ ചെയ്യും. മറ്റേത് അസബയാണ്, അസബ അതിനും പലതരമുണ്ട്, അസബ ബിൻ നഫ്സ്, അസബ മഅ നഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അസബ ബിൽ ഗൈർ എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപങ്ങൾ അതിനുണ്ട്. അത് ഫറായിദിന്റെ അനന്തരാവകാശ നിയമത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അത് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം ചുരുക്കത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, നിശ്ചയിക്കപ്പെട്ട ഓഹരി ആരൊക്കെയാണോ ഉള്ളത് അവർക്ക് നിർബന്ധമായിട്ട് കൊടുക്കുക, അതിനുശേഷം ബാക്കി വരുന്ന സമ്പത്ത് ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള, ഞാൻ ഈ പറഞ്ഞ തർത്തീബ് അനുസരിച്ച് അവർക്കും കൊടുക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അള്ളാഹ് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും വേണ്ടി പരിശ്രമിക്കുക. അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ അതിന്റെ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പോലും ഒരു വ്യക്തി ഇരുന്നു കൊണ്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു പഠിച്ച വിദ്യാർത്ഥി ഇരുന്നു കൊണ്ട് പെട്ടെന്ന് അത് വീതിച്ചു കൊടുക്കാൻ പാടില്ല. മറിച്ച് ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള ഭരണകൂടമാണെങ്കിൽ ഇവിടെ മഹ്കമയിലേക്കാണ്, കോടതിയിലേക്കാണ് ആ കാര്യം മടങ്ങുക, അവരാണ് അത് വീതിക്കുക. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായിട്ട് ബാക്കി വരുന്നത് സമ്പത്ത് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല, മറിച്ച് സ്ഥലം ബാക്കിയാവാം, വീട് ബാക്കിയാവാം. അത് അപ്പോൾ അതൊക്കെ ഓഹരി വെക്കുമ്പോൾ ആർക്കും ഒരു ദുൽമും വരാത്ത രീതിയിൽ, നല്ല രീതിയിൽ നോക്കി ഓഹരി വെക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സ്ഥലമാണെങ്കിൽ അതിന്റെ മാർക്കറ്റിലുള്ള പ്രൈസ് എങ്ങനെയാണ്. ഇപ്പൊ അദ്ദേഹത്തിന് രണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ രണ്ടും ഒരേപോലുള്ള പൈസ ആയിരിക്കില്ല, രണ്ടും രണ്ട് രീതിയിലുള്ള പണമായിരിക്കും. ഇപ്പൊ ടൗണിലുള്ള സ്ഥലത്തിന് പൈസ കൂടുതലായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കോടതി നോക്കിയതിനു ശേഷം, അല്ലെങ്കിൽ അതിൻ്റെതായ ഭാഗങ്ങൾ നോക്കിയതിനു ശേഷം മാത്രമേ സമ്പത്ത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി പാടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ പറയാത്തത്. അതിന് അതിൻ്റെതായ ആൾക്കാരുണ്ട്. നമ്മൾ അതിന്റെ അഹ്കാമുകൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അറിയാനും മനസ്സിലാക്കാനും ഈ ദീനിനെ സംബന്ധിച്ച് നല്ലൊരു ബോധം മനസ്സിലുണ്ടാക്കിയെടുക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഒന്നിക്കൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.